പ്രൈസ് ദ ലോർഡ്. ബൈബിൾ പഠനത്തിലേക്ക് സ്വാഗതം. സ്നേഹമുള്ളവരെ, ഇസ്രായേലിൽ രാജവാഴ്ച ആരംഭിക്കാൻ ഇടയായ സാഹചര്യത്തിൻ്റെ ഒരു പൊതുവായ വിശകലനം ഇന്നലെ നമ്മൾ കണ്ടു. ഇന്ന് നമ്മൾ പഠന വിഷയമാക്കാൻ പോകുന്നത് രാജവാഴ്ചയുടെ തുടക്കമാണ്. എന്തുകൊണ്ടാണ് ജനം ഒരു രാജാവിനെ ആവശ്യപ്പെട്ടത്? ആ രാജാവിനെ ആവശ്യപ്പെടുമ്പോൾ ജനം എന്താണ് രാജാവിൽ നിന്ന് പ്രതീക്ഷിച്ചത്? എപ്രകാരമാണ് രാജവാഴ്ച ഇസ്രായേലിൽ ആരംഭിച്ചത്? ആദ്യത്തെ രാജാവ് എന്താണ് അവർക്ക് വേണ്ടി ചെയ്തത്? രാജാവിൻ്റെ വിജയങ്ങൾ, രാജാവിൻ്റെ പരാജയങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇന്ന് നമ്മൾ പഠന വിഷയമാക്കും. ഇസ്രായേലിലെ ആദ്യത്തെ രാജാവ് സാവൂൾ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഇന്ന് പഠന വിഷയമാക്കാൻ പോകുന്നത് സാമൂവേലിൻ്റെ 1:8-15 അധ്യായങ്ങളാണ്. അവിടെ ഒരു രാജാവിന് വേണ്ടി ജനം അഭ്യർത്ഥന ഉയർത്തുന്നതും ആ അഭ്യർത്ഥനയ്ക്ക് സാമൂവേൽ നൽകുന്ന മറുപടിയും ദൈവത്തിൻ്റെ പ്രതികരണവും ആദ്യമേ നമ്മൾ കാണും. അതിനുശേഷം സാവൂളിനെ രാജാവായി വാഴിക്കുന്ന ദീർഘമായ പ്രക്രിയ പഠന വിഷയമാകും. രാജാവായി അഭിഷേകം ചെയ്യപ്പെട്ട സാവൂൾ എപ്രകാരമാണ് തനിക്ക് ലഭിച്ച ദൗത്യത്തോട് പ്രതികരിച്ചത്, വിശ്വസ്തത പുലർത്തിയത് എന്ന് തുടർന്ന് പഠന വിഷയമാക്കും. രാജാവാഴ്ചയുടെ തുടക്കമാണ് ഇന്നത്തെ നമ്മുടെ ചർച്ചാ വിഷയം. സാമൂവേലിൻ്റെ 1:8 1-5 വാക്യങ്ങളിൽ രാജാവിനെ വാഴിക്കാൻ ഇടയായ സാഹചര്യം വിവരിക്കുന്നുണ്ട്. സാമൂവേൽ വൃദ്ധനായപ്പോൾ മക്കളെ ഇസ്രായേലിൽ ന്യായാധിപന്മാരായി നിയമിച്ചു. മൂത്ത മകൻ ജോയേലും രണ്ടാമൻ അബിയായും ബേർഷെബായിൽ ന്യായാധിപന്മാരായിരുന്നു. അവർ പിതാവിൻ്റെ മാർഗം പിന്തുടർന്നില്ല. പണമായിരുന്നു അവരുടെ ലക്ഷ്യം. അവർ കൈക്കൂലി വാങ്ങുകയും അനീതി പ്രവർത്തിക്കുകയും ചെയ്തിരുന്നു. തികച്ചും നിരാശാജനകമായ ഒരു ചിത്രമാണിത്. ബാഹ്യശത്രുക്കളിൽ നിന്ന് ഇസ്രായേൽ ജനത്തെ സംരക്ഷിച്ച, ഇസ്രായേൽ ജനത്തെ ദൈവത്തോടുള്ള വിശ്വസ്തതയിൽ കാത്തുസൂക്ഷിക്കാനായിട്ട് നിയുക്തനായ സാമുവേൽ തൻ്റെ ദൗത്യത്തിൽ വിജയിച്ചു. പക്ഷേ സാമുവേലിൻ്റെ മക്കൾ പിതാവിൻ്റെ ജീവിതത്തോട് ഒട്ടും സാധാർമ്യം പുലർത്തിയവരല്ല. പണമായിരുന്നു അവരുടെ ലക്ഷ്യം. അവർ കൈക്കൂലി വാങ്ങുകയും സ്വന്തമായി സ്വത്ത് സമ്പാദിക്കുകയും ചെയ്യാൻ ശ്രമിച്ചപ്പോൾ ജനത്തിൻ്റെ സുസ്ഥിതി, ഭാവി അവർ ഗണ്യമാക്കിയില്ല. ഈ സാഹചര്യത്തിൽ ഇസ്രായേലിലെ ശ്രേഷ്ഠന്മാർ റാമായിൽ സാമുവേലിൻ്റെ സന്നിധിയിൽ ഒരുമിച്ച് കൂടി. അവർ പറഞ്ഞു, അങ്ങ് വൃദ്ധനായി, പുത്രന്മാരാകട്ടെ അങ്ങയുടെ മാർഗം പിന്തുടരുന്നില്ല. അതുകൊണ്ട് മറ്റു ജനതകൾക്കുള്ളതുപോലെ ഒരു രാജാവിനെ ഞങ്ങൾക്കും നിയമിച്ചു തരിക. ഇതാണ് അഭ്യർത്ഥന. പ്രത്യക്ഷത്തിൽ തികച്ചും നീതിയുക്തമാണ്, ന്യായമാണ് ഈ അഭ്യർത്ഥന. വൃദ്ധനായ സാമൂവേലിന് ഇനി അധിക കാലം ജനത്തെ നയിക്കാനാവില്ല. സാമൂവേലിൻ്റെ പിന്തുടർച്ചക്കാരായി വരുന്ന മക്കൾ സാമൂവേലിൻ്റെ ജീവിതത്തെയോ വീക്ഷണത്തെയോ വിശ്വാസത്തെയോ പുലർത്തുന്നവരല്ല. അപ്പോൾ ജനമിനിയും വലിയ പ്രതിസന്ധിയിലാകും. അവർക്കൊരു നേതാവിനെ വേണം. ഈ സാഹചര്യത്തിൽ അവർ ആവശ്യപ്പെടുന്നത് ഞങ്ങൾക്ക് ഒരു രാജാവിനെ വാഴിച്ചു തരണമെന്നാണ്. രാജാവിനെ വാഴിച്ചു തരണം എന്ന് പറയുന്നതിന് ഒരു വിശേഷണം ഇവിടെ നൽകിയിട്ടുണ്ട്. മറ്റു ജനതകൾക്ക് ഉള്ളതുപോലെ ഒരു രാജാവിനെ ഞങ്ങൾക്ക് തരണം. പ്രത്യക്ഷത്തിൽ തികച്ചും ന്യായമാണിത്. മറ്റു ജനതകൾ എല്ലാം രാജാക്കന്മാരുടെ കീഴിൽ സുരക്ഷിതരായി കഴിയുന്നു എന്നാണ് ഇസ്രായേൽക്കാർ കരുതിയത്. പ്രത്യേകിച്ചും ഫിലിസ്ത്യരുടെ കാര്യം വളരെ വ്യക്തമായിരുന്നു. അവർക്ക് രാജാവുണ്ട്, രാജാവ് നിലനിർത്തുന്ന ഒരു സ്ഥിരം സൈന്യമുണ്ട്, സൈന്യത്തിന് ശക്തമായ ആയുധങ്ങളുണ്ട്, ആയുധ സംവിധാനങ്ങൾ, സുസജ്ജമായ സൈന്യം, അവരെ നയിക്കാൻ സേനാധിപന്മാർ, അവർക്കെല്ലാം മേലാളനായി രാജാവ്. അപ്പോൾ ഒരു രാജാവുണ്ടെങ്കിൽ ശക്തിയുണ്ടാകും, സുരക്ഷിതത്വം ഉണ്ടാകും എന്ന് മറ്റു ജനതകളുടെ അനുഭവത്തിലൂടെ പഠിച്ചവരാണ് സാമൂവേലിനോട് ആവശ്യപ്പെടുന്നത്, ഞങ്ങൾക്കും വേണം രാജാവ്. പക്ഷേ സാമൂവേൽ ഈ അഭ്യർത്ഥനയുടെ പിന്നിൽ ഒരു വലിയ അവിശ്വസ്തതയുടെ ചിത്രം കണ്ടു. മറ്റു ജനതകൾക്കുള്ളതുപോലെ ഞങ്ങൾക്ക് രാജാവിനെ തരണം എന്നാണ് അവർ ആവശ്യപ്പെടുക. അതിലൂടെ അവർ മറന്നുപോയൊരു കാര്യം, ഇസ്രായേൽ മറ്റു ജനതകളെപ്പോലെ അല്ല എന്ന കാര്യമാണ്. പുറപ്പാട് പുസ്തകം 19:4-6 വാക്യങ്ങളിൽ ഉടമ്പടിയുടെ രക്തചുരുക്കം രേഖപ്പെടുത്തുന്നുണ്ട്. നിങ്ങൾ എൻ്റെ വാക്ക് കേൾക്കുകയും എൻ്റെ ഉടമ്പടി പാലിക്കുകയും ചെയ്യുന്ന പക്ഷം നിങ്ങൾ മറ്റെല്ലാ ജനതകളിലും വെച്ച് ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ സ്വന്തം ജനമായിരിക്കും. ലോകം മുഴുവനും എൻ്റേതാണ്. നിങ്ങൾ എനിക്ക് പുരോഹിത രാജ്യവും വിശുദ്ധ ജനവുമായിരിക്കും. പുരോഹിത രാജ്യമായി, വിശുദ്ധ ജനമായി, ദൈവത്തിന് പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ട ജനമായി വളരേണ്ടവരാണ് ഇസ്രായേൽ. അവർ മറ്റു ജനതകളെപ്പോലെ ആകേണ്ടവരല്ല. മറ്റു ജനതകളുടെ വിശ്വാസങ്ങളും ആചാരമര്യാദകളും സ്വീകരിച്ച് അവരെപ്പോലെ ആവുകയല്ല ഇസ്രായേലിൻ്റെ ഉദ്ദേശ്യം. അതിനുവേണ്ടിയല്ല അവരെ തിരഞ്ഞെടുത്തത്. മറ്റു ജനതകൾക്ക് മാതൃകയായിരിക്കണം, വഴികാട്ടിയായിരിക്കണം, ദൈവത്തിൻ്റെ മുമ്പിൽ പുരോഹിതരായിരിക്കണം, മാധ്യസ്ഥ്യം വഹിക്കണം. മറ്റുള്ളവരെപ്രകാരം ദൈവത്തിലേക്ക് കടന്നു വരണം, ദൈവഹിതമനുസരിച്ച് ജീവിക്കണമെന്നതിന് മാതൃകയായി തീരേണ്ടവർ ഇപ്പോഴും മറ്റുള്ളവരെ പോലെ ആവാൻ ശ്രമിക്കുന്നു. ഇതാണ് സാമൂവേൽ കണ്ട അപാകത. അതുകൊണ്ട് ഞങ്ങൾക്കൊരു രാജാവിനെ തരിക എന്ന് പറഞ്ഞത് സാമൂവേലിന് ഇഷ്ടമായില്ല. അവൻ കർത്താവിനോട് പ്രാർത്ഥിച്ചു. 8:7 വാക്യം ഇങ്ങനെയാണ് കാണുക. അവിടുന്ന് സാമൂവേലിനോട് പറഞ്ഞു, ജനം പറയുന്നത് കേൾക്കുക, അവർ നിന്നെയല്ല തങ്ങളുടെ രാജാവായ എന്നെയാണ് തിരസ്കരിച്ചിരിക്കുന്നത്. ഇപ്പോഴും മറ്റു ജനതകൾക്കുള്ളത് പോലെ ഞങ്ങൾക്കൊരു രാജാവിനെ വാഴ്ച തരണം എന്ന് ഇസ്രായേൽ ജനം ആവശ്യപ്പെട്ടത് ഒരു അവിശ്വസ്തതയുടെ അഥവാ വിശ്വാസ ത്യാഗത്തിൻ്റെ, കർത്താവിനെ ഉപേക്ഷിച്ചു പോകുന്നതിൻ്റെ അടയാളമായി ഇവിടെ പരിഗണിക്കുന്നു. ഞങ്ങൾക്കൊരു രാജാവിനെ വേണം എന്ന് പറയുമ്പോൾ അവരുടെ രാജാവായ ദൈവത്തെ അവർക്ക് പോരാ എന്നാണ് മനസ്സിലാകുക. ഇതുവരെ ഉണ്ടായ സകല യുദ്ധങ്ങളിലും അവർക്ക് സംരക്ഷണം നൽകിയത്, ഈജിപ്തിലെ അടിമത്തത്തിൽ നിന്ന് അവരെ അത്ഭുതകരമായി മോചിപ്പിച്ചു കൊണ്ടുവന്നത്, കാനാൻ ദേശത്ത് വാസമുറപ്പിക്കാൻ അവരെ സഹായിച്ചത്, ഈ കഴിഞ്ഞ 2 നൂറ്റാണ്ട് കാലം കാനാൻ ദേശത്തുണ്ടായ സകല ആക്രമണങ്ങളിൽ നിന്നും അവർക്ക് സംരക്ഷണം നൽകിയത് അവരുടെ രാജാവായ ദൈവമായിരുന്നു. പക്ഷേ ആ സംരക്ഷണം പോരാ, ദൈവത്തിൻ്റെ സംരക്ഷണം പോരാ, തങ്ങൾക്ക് ഒരു രാജാവിൻ്റെ സംരക്ഷണം വേണം എന്ന് ആവശ്യപ്പെട്ടവരോട് എന്താണ് തങ്ങൾക്ക് രാജാവ് ചെയ്തു കൊടുക്കാൻ പോകുന്നത് എന്ന് വിശദമാക്കി കൊടുക്കണം എന്ന് കർത്താവ് പറയുകയാണ്. 8:10-18 വാക്യങ്ങൾ അല്പം ദീർഘമാണെങ്കിലും ഒന്ന് വായിക്കട്ടെ. രാജഭരണത്തെ സംബന്ധിച്ച ഒരു അവലോകനം, വിലയിരുത്തലാണ് നമ്മളിവിടെ കാണുക. രാജാവിനെ ആവശ്യപ്പെട്ടവരോട് കർത്താവിൻ്റെ വാക്ക് സാമുവേൽ അറിയിച്ചു, നിങ്ങളെ ഭരിക്കാനിരിക്കുന്ന രാജാവ് നിങ്ങളോട് ഇങ്ങനെ ചെയ്യും, തൻ്റെ രഥത്തിൻ്റെ മുമ്പിൽ ഓടാൻ തേരാളികളും അശ്വഭടന്മാരുമായി അവൻ നിങ്ങളുടെ പുത്രന്മാരെ നിയോഗിക്കും, 1000s 50s അധിപന്മാരായി അവൻ അവരെ നിയമിക്കും, ഉഴവുകാരും കൊയ്ത്തുകാരും ആയുധപ്പണിക്കാരും രഥോപകരണ നിർമ്മാതാക്കളുമായി അവരെ നിയമിക്കും, നിങ്ങളുടെ പുത്രിമാരെ സുഗന്ധ തൈലക്കാരികളും പാചകക്കാരികളും അപ്പക്കാരികളുമാക്കും, നിങ്ങളുടെ വയലുകളിലും മുന്തിരിത്തോട്ടങ്ങളിലും ഒലിവ് തോട്ടങ്ങളിലും വെച്ച് ഏറ്റവും നല്ലത് അവൻ തൻ്റെ സേവകർക്ക് നൽകും, നിങ്ങളുടെ ധാന്യങ്ങളുടെയും മുന്തിരിയുടെയും ദശാംശമെടുത്ത് അവൻ തൻ്റെ കിങ്കരന്മാർക്കും ഭൃത്യന്മാർക്കും നൽകും, നിങ്ങളുടെ ദാസന്മാരെയും ദാസികളെയും ഏറ്റവും നല്ല കന്നുകാലികളെയും കഴുതകളെയും അവൻ തൻ്റെ ജോലിക്ക് നിയോഗിക്കും, അവൻ നിങ്ങളുടെ ആട്ടിൻപറ്റത്തിൻ്റെ ദശാംശമെടുക്കും, നിങ്ങൾ അവൻ്റെ അടിമകളായിരിക്കും, നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന രാജാവ് നിമിത്തം അന്ന് നിങ്ങൾ വിലപിക്കും, എന്നാൽ കർത്താവ് നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുകയില്ല. രാജവാഴ്ചയിലൂടെ ഇസ്രായേലിന് ലഭിച്ച നേട്ടങ്ങളും ഉണ്ടായ കോട്ടങ്ങളും മുഴുവനായി വിലയിരുത്തുന്ന വാക്യങ്ങളാണ് ഇവിടെ നമ്മൾ വായിച്ചു കേട്ടത്. ദൈവം തന്നെ നൽകുന്ന ഒരു വിലയിരുത്തൽ, ശത്രുക്കളിൽ നിന്ന് സംരക്ഷണം ലഭിക്കും എന്നു കരുതിയാണ് ഇസ്രായേൽക്കാർ തങ്ങൾക്കൊരു രാജാവിനെ വേണമെന്ന് ആവശ്യപ്പെട്ടത്. പക്ഷേ സംരക്ഷണം നൽകേണ്ട രാജാവ് തന്നെ അവരെ അടിമകളാക്കും എന്നാണ് ചുരുക്കത്തിൽ ഇവിടെ പറഞ്ഞു വയ്ക്കുക. ദൈവം അവർക്ക് സൗജന്യമായി നൽകിയ ഭൂമി അവരിൽ നിന്ന് രാജാവ് ബലമായി പിടിച്ചെടുക്കും. ഈജിപ്തിലെ അടിമത്തത്തിൽ നിന്ന് ദൈവം അവർക്ക് നൽകിയ സ്വാതന്ത്ര്യം ഇപ്പോഴ് രാജാവ് അവരിൽ നിന്ന് എടുത്തു മാറ്റും. ഈജിപ്തിലേതിനേക്കാളും ക്ലേശകരമായ അടിമത്തത്തിന് അവർ സ്വന്തം നാട്ടിൽ ഇരയായിത്തീരും. ഇത് ഒരു താക്കീതാണ്. ഈ താക്കീത് ചരിത്രത്തിലൂടെ യാഥാർത്ഥ്യമായി തീരുകയും ചെയ്തു. ആ യാഥാർത്ഥ്യ പൂർത്തീകരണത്തിന് ശേഷമാണ് ഈ സംഭവങ്ങൾ അല്ലെങ്കിൽ ഈ പ്രവചനങ്ങൾ എഴുതി വയ്ക്കുക. ഇപ്പോൾ മുന്നറിയിപ്പ് കിട്ടിയിട്ടും ജനം അത് വിശ്വസിക്കാൻ തയ്യാറായില്ല. 8:19-20 വാക്യങ്ങൾ ജനത്തിൻ്റെ ശാഠ്യമാണ് രേഖപ്പെടുത്തുക. സാമൂവേലിൻ്റെ വാക്കുകൾ ജനം അവഗണിച്ചു. അവർ പറഞ്ഞു, ഞങ്ങൾക്ക് രാജാവിനെ കിട്ടണം, ഞങ്ങൾക്കും മറ്റു ജനതകളെപ്പോലെ ആകണം, ഞങ്ങൾ രാജാവ് ഞങ്ങളെ ഭരിക്കുകയും നയിക്കുകയും ഞങ്ങൾക്കു വേണ്ടി പടവെട്ടുകയും ചെയ്യണം, ഞങ്ങളെ നയിക്കണം, ഞങ്ങൾക്കു വേണ്ടി പടവെട്ടണം, ഞങ്ങളെ ഭരിക്കണം. ഇങ്ങനെ ശാഠ്യം പിടിച്ച ജനത്തിന് രാജാവിനെ ലഭിച്ചു. മുന്നറിയിപ്പുകളൊന്നും അവർ വകവച്ചില്ല. ഇത് ഇസ്രായേൽ ജനത്തിന് മാത്രമല്ല, ഏതു ജനത്തിനും എന്നും പ്രസക്തമായ താക്കീതാണ്. സാമുവേലിന്റെ 1:8-10 വാക്യങ്ങളിൽ കാണുക. വിദേശ ശക്തികൾക്ക് തങ്ങളെ തന്നെ അടിമകളാക്കുന്ന ഏതു രാജ്യത്തിനും സംഭവിക്കുന്നതാണ്. ഞങ്ങളെ രക്ഷിക്കും, ഞങ്ങളെ സഹായിക്കും എന്ന് കരുതി വൻ ശക്തികൾക്ക് ഇന്ന് ചെറുകിട രാജ്യങ്ങൾ സ്വയം അടിയറവെച്ചുകൊണ്ടിരിക്കുകയാണ്. അത് അന്താരാഷ്ട്ര കരാറുകളിലൂടെയായിരിക്കാം, അന്താരാഷ്ട്ര വാണിജ്യങ്ങളിലൂടെയായിരിക്കാം. സഹായധനമെന്ന് കരുതി വിചാരിക്കുന്നത് വലിയ കെണികളാണെന്ന് സാവകാശമാണ് മനസ്സിലാവുക. ലത്തീൻ അമേരിക്കയിലെ മിക്കവാറും രാജ്യങ്ങൾ ഇപ്രകാരമുള്ള കടക്കെണിയിൽ കുടുങ്ങിക്കഴിഞ്ഞു. ഏഷ്യൻ രാജ്യങ്ങളും പലതും ഇപ്രകാരമുള്ള കെണികളിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. വൻ ശക്തികൾ, സാമ്രാജ്യ ശക്തികൾ, അത് സാമ്പത്തിക ശക്തികളോ രാഷ്ട്രീയ ശക്തികളോ ആകട്ടെ, മറ്റുള്ളവരെ സഹായിക്കുന്നത് സ്വന്തം താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടിയാണെന്ന കാര്യം എല്ലാവർക്കും അറിയാം. പക്ഷേ എങ്ങനെയോ ഇസ്രായേൽക്കാർക്ക് സംഭവിച്ചതുപോലെ വീണ്ടും വീണ്ടും ചരിത്രത്തിൽ സംഭവിക്കുന്നു, ആവർത്തിക്കപ്പെടുന്നു. ചെറിയ മനുഷ്യർ, ചെറുകിട രാജ്യങ്ങൾ വലിയവരുടെ സംരക്ഷണം തേടിപ്പോകുന്നു. ആ വലിയവരാവട്ടെ അവരെ സംരക്ഷിക്കുന്നത് നശിപ്പിച്ചുകൊണ്ടാണ്, അടിമകളാക്കിക്കൊണ്ടാണ്. സാമൂലിന്റെ വാക്ക് ജനം കേട്ടില്ല. ഇന്നും വിവേകമുള്ള പലരുടെയും വാക്കുകൾ കേൾക്കാൻ കഴിയാതെ പോകുന്നു. രാഷ്ട്രീയ സാഹചര്യങ്ങൾ, സാമ്പത്തിക സാഹചര്യങ്ങൾ അങ്ങനെ ആയതുകൊണ്ട് അടുത്തപടി നമ്മൾ കാണുന്നത് രാജാവിനെ തിരഞ്ഞെടുക്കുന്ന സംഭവമാണ്. 9-11 മൂന്ന് അധ്യായങ്ങളിൽ സുദീർഘമായ ഒരു പ്രക്രിയ വിവരിക്കുന്നുണ്ട്. ഇസ്രായേൽ ജനത്തിന് ഒരു രാജാവിനെ വേണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ അവർ സ്വന്തം അങ്ങ് തിരഞ്ഞെടുക്കുകയല്ല ചെയ്തത്. സാമുവേൽ തനിക്കിഷ്ടമുള്ള ഒരാളെ രാജാവായി നിശ്ചയിക്കുകയുമല്ല ചെയ്തത്. ഇവിടെ വളരെ വ്യക്തമായൊരു പ്രക്രിയ നടക്കുന്നുണ്ട്. ദൈവം ഒരാളെ തിരഞ്ഞെടുക്കുന്നു. ആ തിരഞ്ഞെടുപ്പ് അടയാളത്തിലൂടെ വ്യക്തമാക്കി കൊടുക്കുന്നു. ആ അടയാളം സാമുവേലിന് മനസ്സിലാവുന്നു. ദൈവം സാമുവേലിനെയാണ് ആദ്യത്തെ രാജാവായി തിരഞ്ഞെടുക്കുക. 9-ധ്യായത്തിൽ ഇതിനെക്കുറിച്ചുള്ള അറിയിപ്പുകൾ കാണാം. നഷ്ടപ്പെട്ട തൻ്റെ കഴുതുകളെ തേടി ഇറങ്ങിയ സാവൂളാണ് അവസാനം കിരീടം ധരിച്ച് രാജാവായി തീരുന്നത്. കഴുതയെ തേടിപ്പോയവന് കിരീടം കിട്ടിയെന്ന് പറയും. ദൈവം തിരഞ്ഞെടുക്കുന്നത് ആളിൻ്റെയോ ഗോത്രത്തിൻ്റെയോ വലുപ്പമോ പ്രൗഢിയോ നോക്കിയല്ല. ഇസ്രായേൽ ഗോത്രങ്ങളിലെ ഏറ്റവും ചെറിയ ഗോത്രമായിരുന്നു ബെഞ്ചമിൻ ഗോത്രം. ആ ബെഞ്ചമിൻ ഗോത്രത്തിലെ ഏറ്റവും ചെറിയൊരു കുടുംബത്തിൽ നിന്നാണ് കിഷിൻ്റെ മകനായ സാവൂൾ വരുന്നത്. അതൊക്കെ സാവൂളിനറിയുകയും ചെയ്യാം. പക്ഷേ ദൈവം തിരഞ്ഞെടുക്കുന്നത് തന്നോട് വിശ്വസ്തത പാലിക്കുമെന്ന് ഉറപ്പുള്ളവരെയാണ്, അഥവാ വിശ്വസ്തത പാലിക്കാൻ കഴിവുള്ള ചെറിയവരെയാണ്. സ്വന്തമായി ഒന്നും അഭിമാനിക്കാനില്ലാത്തവർ, വലിയവനെന്ന് അഹങ്കരിക്കാനില്ലാത്തവരെയാണ് ദൈവം വലിയ കാര്യങ്ങൾക്ക് വേണ്ടി തിരഞ്ഞെടുക്കുക. സാവൂൾ സാമുവേലിൻ്റെ അടുത്ത് ചെയ്യുന്നത് രാജത്വം തേടിയല്ല, നഷ്ടപ്പെട്ടു പോയ കഴുതകളെ എങ്ങനെ കണ്ടുകിട്ടാൻ സാധിക്കും എന്ന് അന്വേഷിക്കാൻ വേണ്ടിയാണ്. 9-ധ്യായം 6-വാക്യത്തിൽ ഇങ്ങനെ കാണും. സാവൂലിന്റെ ഭൃത്യൻ പറഞ്ഞു, ഈ പട്ടണത്തിൽ വളരെ പ്രശസ്തനായ ഒരു ദൈവപുരുഷനുണ്ട്. അവൻ പറയുന്നതെല്ലാം അതുപോലെ സംഭവിക്കും. നമുക്ക് അങ്ങോട്ട് പോകാം. ഒരുപക്ഷെ നമ്മുടെ കാര്യം സാധിക്കുന്നതിനുള്ള മാർഗം അവൻ കാണിച്ചു തരും. നഷ്ടപ്പെട്ടു പോയ കഴുതകൾ എവിടെയാണെന്ന് പറഞ്ഞു കൊടുക്കാൻ കഴിയുന്ന ഒരു സിദ്ധനായിട്ടാണ് സാമുവേലിലൂടെ അറിയപ്പെടുക. സാവൂൾ അവനോട് ചോദിച്ചു, നമ്മൾ ചെല്ലുമ്പോൾ എന്താണ് അവന് കൊടുക്കുക? നമ്മുടെ കയ്യിലുണ്ടായിരുന്ന ഭക്ഷണ സാധനങ്ങൾ തീർന്നുപോയി. അവന് കൊടുക്കാൻ ഒന്നും നമ്മുടെ കയ്യിലില്ലല്ലോ. കൃത്യം പറഞ്ഞു, എന്റെ കയ്യിൽ 1/2 ഷെക്കൽ വെള്ളിയുണ്ട്, അതവന് കൊടുക്കാം. നമ്മുടെ കഴുതകളെ എവിടെ കണ്ടെത്താമെന്ന് അവൻ പറഞ്ഞു തരും. പണ്ട് ഇസ്രായേലിൽ ഒരുവൻ ദൈവഹിതം ആരായാൻ പോകുമ്പോൾ നമുക്ക് ദീർഘദർശിയുടെ അടുത്തേക്ക് പോകാം എന്ന് പറഞ്ഞിരുന്നു. പ്രവാചകൻ അക്കാലത്ത് ദീർഘദർശി എന്നാണ് അറിയപ്പെട്ടിരുന്നത്. പ്രവാചകന്മാരുടെ യുഗമായിട്ടില്ല, പ്രവാചകന്മാരുടെ തുടക്കത്തിലാണ് സാമുവേൽ നിൽക്കുന്നത്. സാമുവേലിനെ ഒരു സിദ്ധനായ ജനങ്ങൾ കരുതിയിരുന്നു. സാധാരണക്കാർക്കില്ലാത്ത അസാധാരണമായ സിദ്ധികൾ അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഏതായാലും കഴുതയെക്കുറിച്ച് അന്വേഷിക്കാൻ പോയ സാവൂലിനോട് സാമുവേൽ പറയുന്നത് ദൈവത്തിന്റെ വചനമാണ്. 9-15-16 വാക്യങ്ങളിൽ ഇങ്ങനെ കാണും. സാവൂൾ വന്നതിന്റെ തലേ ദിവസം കർത്താവ് സാമുവേലിനോട് വെളിപ്പെടുത്തിയിരുന്നു, നാളെ ഈ സമയത്ത് ബെഞ്ചമിന്റെ നാട്ടിൽ നിന്ന് ഒരുവനെ ഞാൻ നിന്റെ അടുക്കൽ അയക്കും, അവനെ നീ എന്റെ ജനത്തിന്റെ രാജാവായി അഭിഷേകം ചെയ്യണം. ഫിലിസ്തീനയുടെ കരങ്ങളിൽ നിന്ന് അവരെ അവൻ രക്ഷിക്കും. അപ്പോൾ ദൈവം പ്രത്യേകമായി തിരഞ്ഞെടുത്തതാണ് സാവൂളിനെ. അതിന്റെ ലക്ഷ്യം ഫിലിസ്തീനയുടെ കയ്യിൽ നിന്ന് ജനത്തെ രക്ഷിക്കുകയുമായിരുന്നു. ദൈവം അറിയിച്ചതനുസരിച്ച് സാമുവേൽ പ്രവർത്തിച്ചു, സാവൂളിനെ സ്വീകരിച്ചു, സാവൂളിനെ അഭിഷേകം ചെയ്തു. 10:1 സാമുവേൽ ഒരു പാത്രം ഒലിവെണ്ണയെടുത്ത് സാവൂളിന്റെ ശിരസിൽ ഒഴിച്ചു, അവനെ ചുംബിച്ചിട്ട് പറഞ്ഞു, കർത്താവ് തന്റെ ജനത്തിന്റെ ഭരണാധികാരിയായി നിന്നെ അഭിഷേചിച്ചിരിക്കുന്നു. അവിടുത്തെ ജനത്തെ ഭരിക്കുകയും എല്ലാ ശത്രുക്കളിൽ നിന്ന് അവരെ സംരക്ഷിക്കുകയും ചെയ്യണം. തന്റെ അവകാശമായ ജനത്തിന് രാജാവായി കർത്താവ് നിന്നെ വാഴിച്ചിരിക്കുന്നു എന്നതിന്റെ അടയാളം ഇതാണ്. തുടർന്ന് കുറെ അടയാളങ്ങൾ പറയുന്നു. ആ അടയാളങ്ങളെല്ലാം അതേപടി സംഭവിക്കുകയും ചെയ്തു. 10:9-10 സാവൂൾ സാമുവേലിന്റെ അടുക്കിൽ നിന്ന് പോവാൻ തിരിഞ്ഞപ്പോൾ ദൈവം അവനൊരു പുതിയ ഹൃദയം നൽകി. സാമുവേൽ പറഞ്ഞതെല്ലാം അന്ന് തന്നെ സംഭവിച്ചു. സാവൂളും ഭൃത്യനും ഗിബെയയിലെത്തിയപ്പോൾ പ്രവാചക ഗണത്തെ കണ്ടു. ഉടൻ ദൈവത്തിന്റെ ആത്മാവ് അവനിൽ ശക്തമായി പ്രവർത്തിച്ചു. ഇങ്ങനെയാണ് തുടക്കം. ദൈവം സാമുവേൽ വഴി സാവൂളിനെ രാജാവായി അഭിഷേകം ചെയ്തു. ദൈവത്തിന്റെ ആത്മാവ് സാവൂൾ പ്രവർത്തിക്കാൻ തുടങ്ങി. സാവൂൾ ഒരു പുതിയ മനുഷ്യനായി മാറി. കേവലം കൃഷിവലനായിരുന്നു സാവൂൾ. ദൈവത്തിന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവനായി, അഭിഷിക്തനായി, ഒരു രാജാവായി. രാജാവാകുന്നതിന്റെ ഉദ്ദേശ്യം ജനത്തിന് സംരക്ഷണം നൽകുക, അവരെ നയിക്കുക എന്നതാണെന്ന് സാമുവേൽ വളരെ വ്യക്തമായി പറഞ്ഞു കൊടുത്തു. ദൈവം അതിനാവശ്യമായ സംരക്ഷണം, അതിനാവശ്യമായ ശക്തി ആ അഭിഷേകത്തിലൂടെ നൽകി. രാജകീയ അഭിഷേകം വഴി സാവൂൾ പുതിയ മനുഷ്യനായി മാറി. ദൈവത്തിന്റെ ആത്മാവ് അവൻ പ്രവർത്തിക്കാൻ തുടങ്ങി. പക്ഷെ ഇതുകൊണ്ട് രാജത്വം പൂർണ്ണമായില്ല. തുടർന്ന് 10:10 നമ്മൾ കാണും, ജനമെല്ലാവരും കൂടി മിസ്പായിൽ ഒരുമിച്ചുകൂടി സാമുവേൽ നറുക്കിട്ടു. ഗോത്രം ഗോത്രമായവരെ തിരിച്ചു. ബെഞ്ചമിന്റെ ഗോത്രം വന്നു, അതിൽ നിന്ന് കുടുംബങ്ങളെ തിരിച്ചു. അവസാനം കിഷിന്റെ കുടുംബത്തിൽ സാവൂളിന് കുറി വീണു. അപ്പോഴെ ദൈവം ആദ്യമേ അടയാളം നൽകി തിരഞ്ഞെടുത്തു. രണ്ടാമത് നറുക്കിലൂടെ ഇവിടെ വീണ്ടും തിരഞ്ഞെടുപ്പ് നടന്നു. അങ്ങനെയാണ് സാവൂളിനെ രാജാവായി പ്രഖ്യാപിക്കുക. പക്ഷേ ഇനിയും പൂർണ്ണമായിട്ടില്ല. അവസാനം കിഷിന്റെ കുടുംബത്തിൽ സാവൂളിന് കുറി വീണു. അപ്പോഴെ ദൈവം ആദ്യമേ അടയാളം നൽകി തിരഞ്ഞെടുത്തു. രണ്ടാമത് നറുക്കിലൂടെ ഇവിടെ വീണ്ടും തിരഞ്ഞെടുപ്പ് നടന്നു. അങ്ങനെയാണ് സാവൂളിനെ രാജാവായി പ്രഖ്യാപിക്കുക. പക്ഷേ ഇനിയും പൂർണ്ണമായിട്ടില്ല. 11:10 സാവൂളിന് തന്റെ കഴിവ് തെളിയിക്കാനുള്ള അവസരം കൊടുക്കുകയാണ്. അമ്മോന്യർക്കെതിരെയുള്ള യുദ്ധത്തിൽ ഇസ്രായേൽ ജനത്തെ സംരക്ഷിക്കാനായിട്ട് സാവൂളിന് സാധിച്ചു. വലിയ ദുരന്തത്തിൽ അകപ്പെട്ടുപോയ ജനമാണ് സാവൂളിന്റെ അടുക്കൽ സഹായത്തിന് വേണ്ടി വരിക. 11:1 ഏകദേശം ഒരു മാസം കഴിഞ്ഞ് അമ്മോൻ രാജാവായ നാഹാഷ് സൈന്യസന്നാഹത്തോടെ യാബേഷ് ഗിലയാദ് ആക്രമിച്ചു. യാബേഷിലെ ജനങ്ങൾ നാഹാഷിനോട് പറഞ്ഞു, ഞങ്ങളോട് സന്ധി ചെയ്താൽ നിന്നെ ഞങ്ങൾ രാജാവാക്കാം. നാഹാഷ് പറഞ്ഞു, ഞാൻ നിങ്ങളുടെ ഓരോരുത്തരുടെയും വലത്ത് കണ്ട് ചുഴന്നെടുക്കും. ഈ വ്യവസ്ഥയിൽ ഞാൻ നിങ്ങളുമായി ഒരു ഉടമ്പടി ചെയ്യാം. അങ്ങനെ ഞാൻ ഇസ്രായേലിനെ മുഴുവനും പരിഹാസപാത്രമാക്കും. ശക്തരായ അമ്മോന്യർക്ക് രാജ്യം കീഴടക്കിയാൽ പോരാ, ഇസ്രായേലിനെ അടിമയാക്കിയാലും പോരാ. അവരെ അവഹേളിക്കണം, അവരെ അടിച്ചമർത്തണം, നശിപ്പിക്കണം, മറ്റുള്ളവരുടെ മുമ്പിൽ പരിഹാസപാത്രമാക്കണം. ജീവന്റെയും മാന്യതയുടെയും അടിത്തട്ടിലേക്ക് തള്ളിവിടപ്പെടുന്ന ആ ഒരു ജനത്തിന് സംരക്ഷണം നൽകാനാണ് ആദ്യത്തെ രാജാവ് ആദ്യമേ രംഗത്ത് വരേണ്ടി വരിക. ഇപ്പോഴ് ഇസ്രായേൽക്കാർ യാബേഷ് ഗിലയാദുകാർ മറുപടി പറഞ്ഞു. 3 ഇസ്രായേലിലെ എല്ലാ ദേശങ്ങളിലേക്കും ഭൃത്യന്മാരെ അയക്കുന്നതിന് ഞങ്ങൾക്ക് 7 അവധി തരിക. ആരും ഞങ്ങളെ സഹായിക്കുന്നില്ലെങ്കിൽ ഞങ്ങൾ നിനക്ക് വിധേയരായിക്കൊള്ളാം. ദൂതന്മാർ സാവുൾ വസിച്ചിരുന്ന ഗിബെയയിലെത്തി വിവരമറിയിച്ചു. ജനം വാവിട്ടു നിലവിളിച്ചു. സാവൂൾ വയലിൽ നിന്ന് കാളകളെയും കൊണ്ടുവരികയായിരുന്നു. വലിയ ദുരന്തത്തിന്റെ വക്കിലെത്തി നിൽക്കുന്ന യാബേഷ് ഗിലയാദുകാരെ സഹായിക്കാൻ ആരുമില്ലാതിരുന്ന സാഹചര്യത്തിൽ സാവൂള് കാളകളുമായി വയലിൽ നിന്ന് വരികയാണ്. ശ്രദ്ധേയമായൊരു കാര്യം, രാജാവായി അഭിഷേകം ചെയ്യപ്പെട്ടിട്ടും രാജാവിൻ്റെതായ പ്രൗഢിയൊന്നും സാവൂളിന് ഇനിയും ആയിട്ടില്ല. ഒരു കൃഷിക്കാരനായ സാവൂള് അഭിഷേകത്തിന് ശേഷവും തൻ്റെ കാർഷിക വൃത്തിയിൽ തുടരുകയാണ്. പക്ഷേ കൃഷിക്കാരനായ സാവൂളിന് ദൈവം പ്രത്യേകമായി സംരക്ഷിച്ചു, ശക്തിപ്പെടുത്തി. യാബേഷ് ഗിലയാദുകാർക്ക് അവൻ സംരക്ഷണം നൽകി. യുദ്ധത്തിൽ അമ്മോന്യരെ പരാജയപ്പെടുത്തി. അങ്ങനെ എന്തിനു വേണ്ടി സാവൂളിനെ രാജാവായി തിരഞ്ഞെടുത്തുവോ ആ ദൗത്യം നിർവഹിക്കാനായിട്ട് സാവൂളിന് സാധിച്ചു. യുദ്ധത്തിൽ വിജയിച്ചു. പതിനൊന്നാമത്തെ അധ്യായം പതിനാലാമത്തെ വാക്യം. സാമുവേൽ അവരോട് പറഞ്ഞു, നമുക്ക് ഗിൽഗാലിലേക്ക് പോകാം, ഒരിക്കൽ കൂടി സാവൂളിനെ രാജാവായി പ്രഖ്യാപിക്കാം. സാവൂളിനെ അവർ രാജാവായി വാഴിച്ചു. ഇപ്പോൾ ദൈവം തിരഞ്ഞെടുത്തു, അടയാളങ്ങളിലൂടെ കാണിച്ചു കൊടുത്തു, പ്രവാചകൻ അഭിഷേകം ചെയ്തു. അതിനുശേഷം രാജാവ് തൻ്റെ കഴിവ് തെളിയിച്ചു, ജനം അദ്ദേഹത്തെ രാജാവായി സ്വീകരിച്ചു. ഇങ്ങനെ ദീർഘമായൊരു പ്രക്രിയയിലൂടെയാണ് സാവൂള് രാജാവായി തീർന്നത്. ആദ്യം സാവൂള് തൻ്റെ ദൗത്യത്തിൽ പൂർണ്ണമായി വിജയിക്കുകയും ചെയ്തു. സാവൂളിൻ്റെ ജീവിതത്തിൻ്റെ അടുത്ത പടിയിലേക്ക് കടക്കുന്നതിന് മുമ്പേ സാമുവേലിൻ്റെ വിടവാങ്ങൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൂടി നമ്മൾ ശ്രദ്ധിക്കുന്ന നല്ലതാണ്. പന്ത്രണ്ടാമത്തെ അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളിൽ സാമുവേൽ വിടവാങ്ങുന്നതിനെ കുറിച്ച് പറയും. അതിൽ 3-4 വാക്യങ്ങൾ പ്രത്യേകം ശ്രദ്ധേയമാണ്. ഇതാ ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നു, ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കർത്താവിൻ്റെയും അവിടുത്തെ അഭിഷിക്തൻ്റെയും മുമ്പിൽ വെച്ച് ഇപ്പോൾ എന്നെ കുറ്റപ്പെടുത്തുവിൻ. ഞാൻ ആരുടെയെങ്കിലും കാളയെയോ കഴുതയെയോ അപഹരിച്ചിട്ടുണ്ടോ? ആരെയെങ്കിലും വഞ്ചിക്കുകയോ ഞെരുക്കുകയോ ചെയ്തിട്ടുണ്ടോ? ആരിൽ നിന്നെങ്കിലും കൈക്കൂലി വാങ്ങി സത്യത്തിന് നേരെ കണ്ണടച്ചിട്ടുണ്ടോ? ഇതിലേതെങ്കിലും ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എടുത്തിട്ടുള്ളതെന്തും മടക്കിത്തരാം. അവർ പറഞ്ഞു, അങ്ങ് ഞങ്ങളെ വഞ്ചിക്കുകയോ ഞെരുക്കുകയോ ചെയ്തിട്ടില്ല, ആരിൽ നിന്നും യാതൊന്നും അപഹരിച്ചിട്ടുമില്ല. ഏതൊരു നേതാവിനും ലഭിക്കാവുന്ന ഏറ്റവും വലിയ അംഗീകാര പത്രമാണ് ഇത്. അങ്ങ് നീതി മാത്രമേ പ്രവർത്തിച്ചിട്ടുള്ളൂ, ആരെയും വഞ്ചിച്ചിട്ടില്ല, ആരിൽ നിന്നും അന്യായമായി ഒന്നും സമ്പാദിച്ചിട്ടുമില്ല. ഇന്നത്തെ നമ്മുടെ നേതാക്കന്മാർക്കും ഇങ്ങനെ പറയാൻ സാധിച്ചിരുന്നെങ്കിൽ, ആരിൽ നിന്നും അന്യായമായി ഒന്നും ഈടാക്കാതെ തങ്ങളെ ദൈവവും ജനവും ഏൽപ്പിച്ചിരിക്കുന്ന ആ ദൗത്യം വിശ്വസ്തതയോടെ നിറവേറ്റി അനുവദിക്കപ്പെടാത്ത യാതൊരു ആനുകൂല്യവും ഞങ്ങൾ സ്വീകരിച്ചിട്ടില്ല എന്ന് അന്തസ്സായി പറയാൻ കഴിയുന്നവരാണ് യഥാർത്ഥ ഭരണാധിപന്മാർ. അപ്രകാരം ഒരു ഭരണാധിപനായിരുന്നു സാമുവേൽ. ദൈവത്തോട് പൂർണ്ണമായി വിശ്വസ്ത പുലർത്തിയ, ജനത്തോട് പൂർണ്ണമായി വിശ്വസ്തനായി നിന്ന ആ സാമുവേലാണ് ചരിത്രത്തിൽ നിന്ന് വിട വാങ്ങുന്നത്. നമ്മൾ സാവൂളിൻ്റെ ജീവിതത്തിൻ്റെ അടുത്ത ഘട്ടം അടുത്ത ക്ലാസ്സിൽ നമ്മൾ കാണുന്നതായിരിക്കും. ഇപ്പോഴ് നമുക്കൊരു പ്രാർത്ഥനയോടുകൂടി സമാപിക്കാം. സ്നേഹനിധിയായ ദൈവമേ, വലിയ ഒരു പ്രവാചകനായി നേതാവായി അവിടുന്ന് സാമുവേലിനെ ചരിത്രത്തിലേക്ക് അയച്ചു. തന്നെ ഏൽപ്പിച്ച ദൗത്യം പൂർണ്ണ വിശ്വസ്തയോടെ അദ്ദേഹം നിറവേറ്റി. തൻ്റെ ദൗത്യം പൂർണ്ണമായപ്പോൾ മറ്റൊരു നേതാവിനെ അങ്ങ് ആഗ്രഹിച്ച വിധത്തിൽ അവിടുന്ന് ജനത്തിന് തിരഞ്ഞെടുത്തു കൊടുത്തു സാമുവേലിലൂടെ സാവൂളിനെ. കർത്താവേ, ഞങ്ങൾക്കും നീതിനിഷ്ഠരായ അങ്ങയോടും ജനത്തോടും വിശ്വസ്തത പാലിക്കുന്ന എല്ലാവർക്കും നീതി നൽകുന്ന നല്ല നേതാക്കന്മാരെ അവിടുന്ന് വാഴിച്ചു തരണമേ. ലോക രാഷ്ട്രങ്ങളുടെ തലവന്മാരെ, സഭയുടെ മതങ്ങളുടെ തലവന്മാരെ അവിടുത്തെ ചൈതന്യത്താൽ നയിക്കണമേ. നീതിയിലേക്കും സമാധാനത്തിലേക്കും സമൃദ്ധിയിലേക്കും ശാന്തിയിലേക്കും ലോക ജനതകളെ നയിക്കാൻ മത രാഷ്ട്രീയ നേതാക്കന്മാർക്ക് അവിടുന്ന് തന്നെ ശക്തിയും വിവേകവും പ്രചോദനവും നൽകണമേ. കർത്താവായ ക്രിസ്തു വഴി ഈ പ്രാർത്ഥന അവിടുന്ന് കേട്ടുകൊള്ളണമേ. ആമേൻ.